2024 ജനുവരി 26 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഭരണഘടനയും പുതിയ ഭീതികളും. ലോക്സഭ മുൻ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ PTD ആചാരി എഴുതുന്നു, രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ 75 വാർഷികത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ത്യ പരമാധികാരിയും. റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 1947 സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും നാം ഒരു ഡൊമിനിയൻ ആയാണ് 1950 വരെ പ്രവർത്തിച്ചത്. നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും അങ്ങനെ ബ്രിട്ടീഷ് കോമൺവെൽത്തിന് കീഴിൽ സ്വതന്ത്രമായ ഡൊമിനിയൻ ആയിരുന്ന ഇന്ത്യൻ പരമാധികാര രാഷ്ട്രമായി തീരുകയും ചെയ്തതിന്റെ പ്രാധാന്യമാണ് ജനുവരി 26. ഭരണഘടനാ നിർമ്മാണം 1949 നവംബർ 26 പൂർണ്ണമാകുകയും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ എല്ലാം ഒപ്പിയെടുക്കുകയും ചെയ്തെങ്കിലും ഭരണഘടന പൂർണ്ണമായി നടപ്പിലായത് 1950 ജനുവരി 26. അതിന് ഒരു കാരണമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ഡിസംബറിലെ ലാഹോർ സമ്മേളനത്തിലാണ് ആദ്യമായ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാനും ആ സമ്മേളനം തീരുമാനിച്ചു. ആ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് അധ്യക്ഷനായിരുന്ന ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു, നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, പൂർണ്ണ സ്വാതന്ത്ര്യം. 1930 മുതൽ കോൺഗ്രസ് എല്ലാ വർഷവും ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തുടങ്ങി. അങ്ങനെ ലാഹോർ സമ്മേളനത്തിലെ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപന ഓർമ്മയിലാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അപരിചിത ആശയങ്ങൾ. വലിയ ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന. അതിലടങ്ങിയ ഉദാത്തമായ സാമൂഹ്യ വീക്ഷണത്തിന്റെ പൊരുൾ നാം മനസ്സിലാക്കണം. 1946 ഡിസംബറിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഈ സാമൂഹ്യ വീക്ഷണത്തിന്റെ അടിസ്ഥാനമായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്ന് ക്രാന്തദർശിയായ നെഹ്റു വിസ്തരിച്ചെഴുതിയിരുന്നു. സാമൂഹ്യ നീതി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ ആധുനിക ആശയങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ മുഖവുരു തയ്യാറാക്കപ്പെട്ടത്. എന്താണ് ഈ ആശയങ്ങളുടെ പ്രത്യേകത? വർണ്ണ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിൽ സമസ്തമോ സാഹോദര്യമോ സാമൂഹ്യ നീതിയോ ഉണ്ടായിരുന്നില്ല. ഈ ആശയങ്ങളെല്ലാം തന്നെ ഇന്ത്യ ജനസമൂഹത്തിന് പരിചയമില്ലാത്തതായിരുന്നു. ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും ചേർതിരിവുണ്ടാക്കി നികൃഷ്ടമായ വിവേചനം നിലനിരുന്ന സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ദൈവികമായ അനുവാദം നൽകുന്ന മതഗ്രന്ഥങ്ങളും അവയെ അരക്കെട്ടിറപ്പിക്കുന്ന ധർമ്മശാസ്ത്രങ്ങളും സമൂഹത്തെ വികൃതമാക്കിയ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് ഭരണഘടന സാമൂഹ്യ നീതി, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നത്. ഇണ്ടും തുരുത്തി മനയിലെ നമ്പൂതിരി ഗാന്ധിജിയോട് പറഞ്ഞത് അയിത്ത ജാതിക്കാർ പാപജന്മങ്ങളായതിനാൽ മനുഷ്യരായി കാണാൻ കഴിയില്ലെന്നാണ്. ആ സാമൂഹ്യ വീക്ഷണമാണ് ഭരണഘടനയ്ക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്നത്. ഇരുണ്ട യുഗത്തിൽ ജീവിച്ച മനുഷ്യർക്ക് പ്രകാശത്തിന്റെ പൊൻകിരണങ്ങൾ നൽകിയത് ഈ ഭരണഘടനയാണ്. മതേതരത്വവും എന്ന മൂല്യം. മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമാണ്. അനേകം മതങ്ങളും വൈവിധ്യമാർന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഭാഷകളും ജീവിത രീതികളും ഒക്കെയുള്ള രാജ്യമാണിത്. ഈ രാജ്യത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് മതേതരത്വം എന്ന തത്വം നാം അംഗീകരിച്ചത്. ഇന്ത്യക്ക് ഒരു മതരാഷ്ട്രമായി നിലനിൽക്കാൻ സാധ്യമല്ല. കാരണം അനേകം മതങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഭൂരിപക്ഷത്തെ ദേശീയ മതമാക്കിയാൽ മറ്റു മതവിശ്വാസികൾക്ക് ഭരണകൂടത്തിന്റെ നിഷ്പക്ഷതയിൽ വിശ്വാസം നഷ്ടപ്പെടുകയും രാജ്യം ക്രമേണ അനൈക്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അതുപോലെ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യൻ ഭൂരിപക്ഷ സമൂഹത്തിൽ താഴെ നിൽക്കുന്നവരെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ ഉന്നതർ എപ്പോഴും ശ്രമിക്കും. അധികകാലം ആ ഒഴിവാക്കൽ തുടരാൻ കഴിയില്ല. കാരണം ആ നടപടി സാമൂഹ്യ സംഘടനകൾക്കും അക്രമങ്ങൾക്കും വഴിവെക്കുമെന്നത് തന്നെ. ഇതെല്ലാം രാജ്യത്തിന്റെ ഐക്യത്തെയും സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയുമൊക്കെ തകർക്കാൻ പോകുന്നവയാണ്. ധർമ്മശാസ്ത്രങ്ങളുടെ അകമ്പടിയോടെ 21-ാം നൂറ്റാണ്ടിന്റെ ഭരണം നടത്താൻ സാധിക്കുകയില്ല. മതേതരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് സാധ്യമാകൂ. ഭരണകൂടത്തിന് മതമില്ല. ഭരണകൂടം ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല. ഇതാണ് മതേതരത്തിന്റെ അടിസ്ഥാന തത്വം. അതേസമയം എല്ലാ മതങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകും. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശമെന്ന തത്വം പ്രാവർത്തികമാക്കുന്നത് ഒരു മതേതര രാഷ്ട്രീയത്തിൽ മാത്രമാണ്. മതരാഷ്ട്രത്തിൽ ന്യൂനപക്ഷങ്ങളുടെ മതങ്ങൾക്ക് ഒരു പരിഗണനയും ലഭിക്കാറില്ല. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അനുഭവം മുന്നിലുണ്ട്. മഹാത്മാ രാഷ്ട്രീയം. മതേതരത്വം ഇന്ന് വലിയ ഭീഷണി നേരിടുകയാണ്. അക്രമാസക്തമായ ഒരു മതാത്മകത വളരുന്ന കാലഘട്ടമാണ്. രാഷ്ട്രീയം മതത്തിന്റെയും ഭാഷയും ചിഹ്നങ്ങളും ബിംബങ്ങളുമൊക്കെ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് ജനങ്ങളുടെ വലിയ അംഗീകാരം ഉണ്ടെന്നുള്ളതും സത്യമാണ്. ഇന്ത്യയിലെ സാധാരണക്കാർ മതങ്ങളുടെ ഉപരി വിപ്ലവ തലത്തിൽ വർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മഹാത്മാഗതമായ രാഷ്ട്രീയം അവരെ അനായാസം സ്വാധീനിക്കുന്നു. 2019 സുപ്രീംകോടതി 7-അംഗ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ മതങ്ങളെക്കുറിച്ചോ മതവിശ്വാസങ്ങളെക്കുറിച്ചോ പരാമർശിക്കാൻ പാടില്ലെന്നും അതുണ്ടായാൽ തിരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ കാരണമാകുന്നു എന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൌലിക കടമകളിൽ ഒന്ന് ശാസ്ത്രബോധം വളർത്തിയെടുത്താനുള്ളതാണ്. ഗോളാന്തര യാത്ര നടത്തുകയും സൂര്യചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തുകയുമൊക്കെ ചെയ്യുന്നത് ശാസ്ത്ര നേട്ടമാണ്. മതബോധം വളരുന്നത് അസംഭവ്യമായ അശാസ്ത്രീയമായ കെട്ടുകഥകളിലൂടെ ആണെന്നും മനസ്സിലാക്കണം. മതം സമ്മാനിക്കുന്ന യുക്തിരഹിതവും അശാസ്ത്രീയവുമായ നിഗമനങ്ങൾ പേറി നടന്നാൽ ശാസ്ത്രബോധവും ശാസ്ത്രവും വളരില്ല. ശാസ്ത്രബോധം വളർത്തുക എന്നതാകട്ടെ നമ്മുടെ ലക്ഷ്യം.